إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قاف والقرآن المجيد بل عجبوا أن جاءهم منذر منهم فقال الكافرون هذا شيء عجيب أئذا متنا وكنا ترابا ذلك رجع بعيد قد علمنا ما تنقص الأرض منهم وعندنا كتاب حفيظ സ്നേഹമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ വിശദീകരിച്ചത് എന്തുകൊണ്ടാണ് നമ്മൾ മൗലിദ് ആഘോഷിക്കാത്തത്, അതിനെ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ്, അതിനുള്ള കാരണങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന, അത് ബിദ്അത്താണ്, അതുമായി ഒരിക്കലും സഹകരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾക്ക് നേരെ പടച്ചുവിടുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണമാണ് അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ല എന്നുള്ളത്. മഹബ്ബത്തുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിനെ സ്നേഹിക്കുക എന്നുള്ളത് അവർക്ക് പാടില്ലാത്തതാണ്. അവർ റസൂലിനോട് സ്നേഹമില്ലാത്തവരാണ്, മഹബ്ബത്തുർ റസൂലിനെ പ്രോത്സാഹിപ്പിക്കാത്തവരാണ് എന്ന ആരോപണം പണ്ട് മുതലേ ഇത്തരത്തിൽ ഇതിനെ എതിർക്കുന്ന ആളുകൾക്കെതിരെ പടച്ചുവിടാറുണ്ട്. എന്നാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. വിശുദ്ധ ഖുർആനിലും ഹദീസിലും ധാരാളക്കണക്കിന് തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. റസൂലിനെ സ്നേഹിക്കണം, റസൂലിനെ സ്നേഹിക്കൽ നിർബന്ധമാണ്. അതിനുള്ള തെളിവുകൾ സൂചിപ്പിക്കാം. അല്ലാഹു തആല സൂറത്തുൽ അഹ്സാബിൽ പറഞ്ഞു, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നഫ്സിനേക്കാൾ അടുത്തവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യവിശ്വാസിക്ക് അവന്റെ നഫ്സിനേക്കാൾ അടുപ്പം റസൂലിനോടാണ് ഉണ്ടാകേണ്ടത്, നബിയോടാണ് ഉണ്ടാകേണ്ടത് എന്ന് അല്ലാഹു തആല പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ ആശയത്തിൽ തന്നെ റസൂലുള്ള പറഞ്ഞു, മാ മിൻ മുഅ്മിനിൻ ഇല്ലാ വഅന ഔല നാസി ബിഹി ഫി ദുനിയാ വൽ ആഖിറ. ഒരു സത്യവിശ്വാസിയുമില്ല ആഖിറത്തിലും പരലോകത്തിലും ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അവനോട് ബന്ധമുള്ളവൻ, ഏറ്റവും അടുത്തവൻ ഞാനായിരിക്കേയല്ലാതെ എന്നാണ് പറഞ്ഞത്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലും പരലോകത്തിലും ഏറ്റവും അടുപ്പം റസൂലിനോടാണ് ഉണ്ടാകേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു. എന്നിട്ട് റസൂലുള്ള പറയാൻ, ഇഖ്റഉ ഇൻ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ആയത്ത് പാരായണം ചെയ്യുക. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്ന് പറയുന്ന ഈ ആയത്ത് നിങ്ങൾ പാരായണം ചെയ്യുക എന്ന് റസൂലുള്ള പറയുകയും ചെയ്തു. മാത്രമല്ല ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് സമാനമായ ആശയത്തിലുള്ള ഹദീസാണ്. റസൂലുള്ള പറഞ്ഞു, അന ഔലാ ബികുല്ലി മുഅ്മിനിൻ മിൻ നഫ്സി, ഞാൻ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഏത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നഫ്സിനേക്കാൾ ഞാൻ അവനോട് അടുത്തവനാണ്. അല്ലെങ്കിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കടപ്പാടുള്ളത്, അടുപ്പമുള്ള ഉണ്ടാകേണ്ടത് റസൂലിനോടാണ്, എന്നോടാണ് ഉണ്ടാകേണ്ടത് എന്ന് റസൂലുള്ള പറഞ്ഞു. ഇതാണ് ഒന്നാമത്തെ തെളിവ്. രണ്ടാമത്തെ തെളിവ് വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിലെ 24-ാമത്തെ ആയത്താണ്. റസൂലുള്ള അല്ലാഹു തആല പറഞ്ഞു, കുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها. الله ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിച്ചു. നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ കുടുംബക്കാർ, നിങ്ങൾ സമ്പാദിച്ച സമ്പാദ്യം, നിങ്ങൾ നഷ്ടം ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം, അതിനേക്ക അതുപോലെ തന്നെ നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ ഭവനങ്ങൾ, നിങ്ങളുടെ വീടുകൾ, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലി, അല്ലാഹുവിനേക്കാളും അല്ലാഹുവിന്റെ റസൂലിനേക്കാളും അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും നിങ്ങൾക്ക് താല്പര്യം ഈ പറഞ്ഞ കാര്യങ്ങളോടാണ് എങ്കിൽ, അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടും അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനോടും അതിനേക്കാൾ താല്പര്യം നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളോടാണ്, നിങ്ങളുടെ മക്കളോടാണ്, നിങ്ങളുടെ സഹോദരങ്ങളോടാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബക്കാരോടാണ്, നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരോടാണ്, അതുപോലെ തന്നെ നിങ്ങൾ നഷ്ടം ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടത്തോടാണ്, നിങ്ങൾ സമ്പാദിച്ച സമ്പാദ്യത്തോടാണ്, അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന, നിങ്ങൾ തൃപ്തിപ്പെട്ട് താമസിക്കുന്ന നിങ്ങളുടെ ഭവനങ്ങളാണ് ഈ പറഞ്ഞ അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും അള്ളാഹുവിന്റെ മാർഗത്തിലെ ജിഹാദിനേക്കാളും നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ അല്ല പറയണം, ഫചറബ്ബസു ഹത്താ യാതി അല്ലാഹു ബിഅംരി, അല്ലാഹു നിങ്ങളുടെ മേൽ ശിക്ഷ കൊണ്ടുവരുന്നതിനെ നിങ്ങൾ കാത്തുകൊള്ളുക എന്നാ പറഞ്ഞത്. അല്ലാഹു അവന്റെ കൽപ്പന കൊണ്ടുവരുന്നത് വരെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. ഇവിടെ കൽപ്പന എന്ന് പറഞ്ഞാൽ മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്, അത് ശിക്ഷയാണ്. ഹസനുൽ ബസ്രി റഹിമഹുള്ള, മുജാഹിദ് റഹിമഹുള്ള മുഫസ്സിറുകളാണ്, അവർ പറഞ്ഞു ഈ ആയത്തിന്റെ ഹത്താ യാതി അല്ലാഹു ബിഅംരിഹി എന്ന് പറഞ്ഞാൽ ബിഉഖൂബത്തി ആജിലിഹി ഔ ആജിലിഹി, ദുനിയാവിലെ ശിക്ഷ അല്ലെങ്കിൽ പരലോകത്തിലെ ശിക്ഷ എന്നാണ്. അപ്പൊ അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും അള്ളാഹുവിന്റെ മാർഗത്തിലെ ജിഹാദിനേക്കാളും നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബക്കാരെ, നമ്മുടെ സമ്പത്തിനെ, നമ്മുടെ ഭവനത്തെ ഒക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ശിക്ഷയെ പ്രതീക്ഷിക്കണമെന്നാണ്, കാത്തുകൊള്ളുക നിങ്ങൾ ശിക്ഷയെ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഈ ആയത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കൽ നിർബന്ധമാണ്, അതിനുള്ള തെളിവായിക്കൊണ്ട് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഖുർത്തുബി റഹിമഹുള്ള പറഞ്ഞു, വഫിൽ ആയത്തി ദലീലുൻ അലാ വുജൂബി ഹുബ്ബില്ലാഹി വറസൂലിഹി, ഈ ആയത്തിൽ തെളിവുണ്ട്, അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കൽ നിർബന്ധമാണ് എന്നതിൽ ഈ ആയത്തിൽ തെളിവുണ്ട്. വലാ ഖിലാഫ ഫീ ദാലിക, അതിൽ യാതൊരു തർക്കവുമില്ല. വഅന്ന ദാലിക മുഖദ്ദമുൻ അലാ കുല്ലി മഹ്ബൂബിൻ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഏത് കാര്യം ഉണ്ടാകട്ടെ, നമ്മൾക്ക് താല്പര്യമുള്ള നമുക്ക് പ്രിയപ്പെട്ട ഏത് കാര്യം ഉണ്ടാകട്ടെ, അതിനേക്കാൾ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് അള്ളാഹുവിനോട് റസൂലിനുമാണ്. അള്ളാഹുവിനെ നമ്മൾ ഇഷ്ടപ്പെടണം. ഒരു സൃഷ്ടി എന്ന നിലയ്ക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫവല്ലദി നഫ്സി ബിയദിഹി لا يؤمن احدكم حتى اكون احب اليه من والده وولده. البخاري ذكر حديثا عند ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, അല്ലാഹു തന്നെയാണ് സത്യം. لا يؤمن احدكم, നിങ്ങളിൽ ഒരുത്തനും വിശ്വാസിയാവുകയില്ല, പരിപൂർണമായ വിശ്വാസിയാവുകയില്ല, അവന്റെ വിശ്വാസം പൂർത്തിയാവുകയില്ല. حتى اكون احب اليه من والده وولده, തന്റെ പിതാവിനേക്കാൾ തന്റെ മകനേക്കാൾ ഞാനാകണം അവന് പ്രിയപ്പെട്ടവൻ, അതുവരെയും അവന്റെ വിശ്വാസം പൂർത്തിയാവുകയില്ല എന്ന് റസൂലുള്ള പറഞ്ഞു. നമ്മുടെ പിതാവിനേക്കാൾ, നമ്മുടെ മാതാപിതാക്കളെക്കാൾ, നമ്മുടെ മക്കളെക്കാൾ നമ്മൾ സ്നേഹിക്കേണ്ടത് റസൂലിനെയാണ്. മാത്രമല്ല റസൂലുള്ള പറഞ്ഞ മറ്റൊരു ഹദീസ്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ കൂന അഹബ്ബ ഇലൈഹി മിൻ അഹ്ലിഹി വമാലിഹി വന്നാസി അജ്മഈൻ, ഒരാളും സത്യവിശ്വാസിയാവുകയില്ല, അവന്റെ വിശ്വാസം പൂർത്തിയാവുകയില്ല, അവന്റെ കുടുംബത്തേക്കാൾ, അവന്റെ സമ്പത്തിനേക്കാൾ, എല്ലാ ആളുകളെക്കാളും അവൻ ഏറ്റവും പ്രിയപ്പെട്ടവൻ ഞാനായിരിക്കണം, എങ്കിലേ അവന്റെ ഈമാൻ പൂർത്തിയാകുള്ളൂ. അപ്പൊ എല്ലാവരെക്കാളും നമ്മൾ സ്നേഹിക്കേണ്ടത്, ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ടത് അല്ലാഹുവിനെയാണ്. പക്ഷെ മനുഷ്യൻ എന്ന നിലയ്ക്ക്, സൃഷ്ടി എന്ന നിലയ്ക്ക് നമ്മൾ സ്നേഹിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒരിക്കലും അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ റസൂലിനെ സ്നേഹിക്കാൻ പാടില്ല. പക്ഷെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എല്ലാവരെക്കാളും, നമ്മുടെ മാതാപിതാക്കളെക്കാൾ, നമ്മുടെ മക്കളെക്കാൾ നമ്മുടെ കുടുംബക്കാരെക്കാൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെയായിരിക്കും. അവരെക്കാളൊക്കെ നമ്മൾ സ്നേഹിക്കേണ്ടത് റസൂലിനെയാണ്. എങ്കിൽ മാത്രമേ അവന്റെ ഈമാൻ പൂർത്തിയാവുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, അബ്ദുല്ലാഹി ഇബ്നു ഹിഷാം അദ്ദേഹം പറയാൻ, കുന്ന മഅ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരുന്നു. വഹു ആഖിദു ബിയദി ഉമറ ബിനിൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹ് ഉമർ റളിയല്ലാഹുവിന്റെ കൈയിനെ ഇങ്ങട് പിടിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഫഖാല ലഹു ഉമർ, റസൂലുള്ളാഹിയോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, റസൂലേ എന്ന് വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹിയോട് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലഅൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി, എന്റെ നഫ്സ് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിങ്ങളെയാണ്. മറ്റുള്ളവരെക്കാളൊക്കെ ഞാൻ സ്നേഹിക്കുന്നത് നിങ്ങളെ, എന്റെ നഫ്സ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നത് നിങ്ങളെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി നൽകി, ഇല്ല അത് പറ്റൂല, വല്ലദി നഫ്സി ബിയദിഹി ഹത്ത അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക, നീ നിന്റെ നഫ്സിനേക്കാൾ എന്നെ സ്നേഹിക്കണം, എങ്കിൽ മാത്രമാണ് നിന്റെ ഈമാൻ പൂർത്തിയാവുക എന്ന് റസൂലുള്ള പറഞ്ഞു. നിന്റെ നഫ്സിനേക്കാൾ, നിന്റെ സ്വന്തത്തേക്കാൾ, നിന്റെ നഫ്സിനേക്കാൾ, നിന്റെ ശരീരത്തേക്കാൾ നീ എന്നെ സ്നേഹിക്കുന്നത് വരെ നിനക്ക് ഈമാൻ പൂർത്തിയാവുകയില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഇന്നൽ ആന വല്ലാഹി ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, അല്ലാഹു ആണ് സത്യം, ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്റെ നഫ്സിനേക്കാൾ, എന്നേക്കാൾ ഞാൻ നിങ്ങളെയാണ് സ്നേഹിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു റസൂലുള്ളാഹി പറഞ്ഞു, അൽ ആന യാ ഉമർ, ഇപ്പോഴാണ് ഉമറെ നിന്റെ ഈമാൻ പൂർത്തിയായത്. ഇബ്നു ഹജർ അൽഅസ്ഖലാനി റഹിമഹുല്ലാ അൽ ആന യാ ഉമർ എന്ന ഭാഗത്തെ വിശദീകരിച്ചു. എന്താ വിശദീകരിച്ചത്? ഐ അൽ ആന അറഫ്ത, ഇപ്പോഴാണ് നീ കാര്യം മനസ്സിലാക്കിയത്. ഫനതഖ്ത ബിമാ യജിബു, നീ പറയേണ്ടത് നിർബന്ധമായും പറയേണ്ടത് ഇപ്പോഴാ പറഞ്ഞത്, നിനക്ക് നിർബന്ധമായും പറയേണ്ട ഉച്ചരിക്കേണ്ട കാര്യം നീ ഇപ്പോഴാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. നീ ഇപ്പോഴാണ് കാര്യം മനസ്സിലാക്കിയത് എന്ന് റസൂലുള്ളാഹ് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. അപ്പോ നമ്മൾ എല്ലാവരെക്കാളും റസൂലിനെ സ്നേഹിക്കണം. മാത്രമല്ല, നമ്മുടെ സ്വന്തത്തെക്കാൾ നമ്മൾ റസൂലിനെ സ്നേഹിക്കൽ നിർബന്ധമാണ് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ആയത്തുകളും ഹദീസുകളും നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ റസൂലിനോടുള്ള സ്നേഹം വേണമെന്നാണ് പറയുന്നത്, അത് നിർബന്ധമാണെന്നാണ് പറയുന്നത്. എല്ലാവരെക്കാളും നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആരൊക്കെയുണ്ടോ, എന്തൊക്കെയുണ്ടോ, അതിനേക്കാളൊക്കെ നമ്മൾ സ്നേഹിക്കണം. എത്രത്തോളം നമ്മുടെ നഫ്സിനേക്കാൾ, നമ്മുടെ ശരീരത്തേക്കാൾ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കൽ നിർബന്ധമാണ്, എങ്കിൽ മാത്രമാണ് അവന്റെ ഈമാൻ പൂർത്തിയാവുകയുള്ളൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ അല്ലാഹു തആലയും പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിച്ചാൽ എന്താണ് അതിന്റെ ഗുണം? പ്രധാനപ്പെട്ട രണ്ട് ഗുണങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ, മറ്റുള്ളവരെക്കാളൊക്കെ നമ്മൾ റസൂലിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നഫ്സിനേക്കാൾ നമ്മൾ റസൂലിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, റസൂലുള്ള പറയുകയാണ് അതിന്റെ മഹത്വം എന്താണ്, ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. റസൂലുള്ള പറഞ്ഞു, സലാസും മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ, മൂന്ന് കാര്യങ്ങൾ അത് ഒരുത്തരിൽ ഉണ്ടെങ്കിൽ അവൻ ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചു കഴിഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ആ മൂന്ന് കാര്യങ്ങൾ? റസൂലുള്ള പറഞ്ഞു, അൻ യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അവൻ അല്ലാഹു റസൂലായിരിക്കണം അവൻ ഏറ്റവും പ്രിയപ്പെട്ടവർ, അള്ളാഹുവിനെ ആയിരിക്കണം അവൻ ഏറ്റവും സ്നേഹിക്കേണ്ടത്. ഒരു സൃഷ്ടി എന്ന നിലയ്ക്ക് അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് റസൂലിനെ ആയിരിക്കണം. അതാണ് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാനുള്ള ഒന്നാമത്തെ കാര്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. രണ്ടാമത് റസൂലുള്ള പറഞ്ഞു, ഐ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാളെ സ്നേഹിക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ മാത്രം, ഒരാളുടെ ദീന് കണ്ട് അവന്റെ ദീൻ ഇഷ്ടപ്പെട്ട് അവൻ ദീനിയായി ജീവിക്കുന്നവനാണ് എന്ന കാരണത്താൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരുത്തനെ സ്നേഹിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം റസൂലുള്ള പറഞ്ഞു, തീയിലെറിയുന്നത് എത്രമാത്രം, തീയിലെറിയപ്പെടുന്നത് എത്രമാത്രം വെറുക്കുന്നുണ്ടോ അത്രമാത്രം വെറുക്കണം കുഫറിലേക്ക് തിരിച്ചു പോകുന്നതിന്. ഈ മൂന്ന് കാര്യങ്ങളാണ്, ഈ മൂന്ന് കാര്യങ്ങൾ ഒരിച്ചലിൽ ഉണ്ടായാൽ അവന് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാനുള്ള കാര്യങ്ങളിൽ ഒന്നാമതായി റസൂലുള്ള പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹും റസൂലുമായിരിക്കണം അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവനെന്നാണ്. എല്ലാവരെക്കാളും അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹബ്ബത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് സൃഷ്ടി എന്ന നിലക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവന് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈമാനിന്റെ മാധുര്യം, അതിന്റെ മാന എന്താണ്, അതിന്റെ അർത്ഥം എന്താണ്? ഇമാം നവവി റഹിമഹുള്ള വിശദീകരിച്ചു, ഇസ്തിൽദാദു ത്വആത്ത്, സൽക്കർമ്മം ചെയ്യാൻ, സൽക്കർമ്മങ്ങളെ ആസ്വദിക്കാൻ സാധിക്കും. ഒരു സൽക്കർമ്മം ചെയ്യുമ്പോൾ അത് ആസ്വദിച്ച് ചെയ്യാൻ സാധിക്കും. ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന കാര്യമാണത്. ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ അത് ആസ്വദിച്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ദീനിന്റെ വിഷയത്തിൽ ദീനിയായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ ആ പ്രയാസങ്ങളൊക്കെ സഹിക്കാൻ സാധിക്കും. ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. ദീനിന്റെ വിഷയത്തിൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ അതൊക്കെ സഹിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ദുനിയാവിന്റെ എന്തൊക്കെ ആഡംബരങ്ങളുണ്ടോ, ദുനിയാവിന്റെ എന്തൊക്കെ വിഭവങ്ങളുണ്ടോ അതിനേക്കാളൊക്കെ ദീനിന് പ്രാധാന്യം കൊടുക്കുക, ഇതൊക്കെയാണ് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്ന് ഇമാം നവവി റഹിമഹുള്ള വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആത്മാർത്ഥമായി എല്ലാവരെക്കാളും സ്വന്തം നഫ്സിനേക്കാളും സ്നേഹിച്ചാൽ ലഭിക്കുന്ന കാര്യമാണ് ഈമാനിന്റെ മാധുര്യം അവൻ ആസ്വദിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ സമറ, അതിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിലൂടെ നമ്മൾക്കുണ്ടാകുന്ന നേട്ടമാണ് സ്വർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ റസൂലിന്റെ സാമീപ്യം ലഭിക്കുമെന്നുള്ളതാണ്. നമ്മൾ റസൂലിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചു കഴിഞ്ഞാൽ റസൂലിന്റെ കൂടെ സ്വർഗത്തിലെത്താം എന്നുള്ളതാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് സ്വർഗത്തിലെത്തുക എന്നുള്ളതാണ് അവന്റെ ലക്ഷ്യം, യാതൊരു സംശയവുമില്ല. ലക്ഷ്യമായി നമ്മളൊക്കെ അംഗീകരിക്കുന്ന പറയുന്ന കാര്യമാണ്, പക്ഷെ അത് നേടുക എന്നുള്ളത് പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. സ്വർഗത്തിലെത്തുക എന്ന് മാത്രമല്ല, റസൂലിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചു കഴിഞ്ഞാൽ റസൂലിന്റെ കൂടെ സ്വർഗത്തിലെത്താം എന്നുള്ളതാണ്. ഏറ്റവും ഉന്നതമായ പദവി ലഭിക്കുന്നവരാണ് പ്രവാചകന്മാരായിട്ടുള്ള ആളുകൾ. അച്ചരത്തിലുള്ള പ്രവാചകൻ അഫ്ളുൽ അംബിയ, അംബിയാക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുറാഫഖ, അദ്ദേഹത്തിന്റെ സാമീപ്യം ലഭിക്കുക എന്നുള്ളത് ഈ മഹബ്ബത്തുർ റസൂലിലൂടെ, റസൂലിനെ നമ്മളെക്കാൾ എല്ലാറ്റിനേക്കാളും നമ്മൾ റസൂലിനെ സ്നേഹിച്ചാൽ അത് ലഭിക്കും എന്നുള്ളത് തന്നെയാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിവായത്ത് ചെയ്യുന്ന സഹാബി. അദ്ദേഹം പറയാണ്, ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ റസൂലിന്റെ അടുത്തേക്ക് വന്നു, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, റസൂലേ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു, മതസ്സാഅ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന് ചോദിച്ചു. ആ സമയത്ത് റസൂലുള്ള തിരിച്ചു മറുപടി പറയാൻ, വമാ അജക്ത ലിസ്സാഅ, ആ ഖിയാമത്ത് നാളിന് വേണ്ടിയിട്ട് എന്താണ് നീ സമ്പാദിച്ചു വെച്ചിട്ടുള്ളത്, എന്താണ് നീ ഒരുക്കി വെച്ചിട്ടുള്ളത് ഖിയാമത്ത് നാളിന്റെ ഡേറ്റ്, അതിനുള്ള മറുപടിയല്ല റസൂലുള്ള പറയുന്നത്, മറിച്ച് എന്താണ് ആ സാഅത്തിന് വേണ്ടിട്ട് നീ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ് റസൂലുള്ള ചോദിക്കുന്നത്. ആ സമയത്ത് അദ്ദേഹം പറയാൻ, ഹബ്ബുല്ലാഹി വറസൂലിഹി, അള്ളാഹുവിനോടുള്ള ഇഷ്ടവും റസൂലിനോടുള്ള ഇഷ്ടവുമാണ്. ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ്, റസൂലിനോടുള്ള ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് റസൂൽ നൽകുന്ന മറുപടിയാണ്, ഫൈനക മഅമൻ അഹബബ്ത, നീ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവന്റെ കൂടെയായിരിക്കുന്ന ആൾ നീ പരലോകത്തുണ്ടാവുക, സ്വർഗത്തിലുണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. ഹബ്ബുല്ലാഹി വറസൂലിഹി എന്ന് മറുപടി പറഞ്ഞപ്പോ, ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നു എന്നുള്ള കാര്യമാണ് ഖിയാമത്ത് നാളിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോ റസൂലിന്റെ മറുപടി പറയാൻ, നീ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവരുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഹദീസ് റിവായത്ത് ചെയ്യുന്ന അനസ് ഇബ്നു മാലിക് റഹിമഹുള്ള റളിയല്ലാഹു അൻഹു പറയാൻ, ഫമാ ഫരിഹ്ന ബഅദ ഇസ്ലാം ഫറഹൻ അശദ്ദ മിൻ ഖൗലി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നക മഅമൻ അഹബബ്ത, ഞാൻ മുസ്ലിം ആയതിന് ശേഷം റസൂലിന്റെ ഈ വചനം കേട്ടിട്ടാണ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. മുസ്ലിം ആയതിനു ശേഷം എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടായ, ആഹ്ലാദമുണ്ടായ സന്ദർഭം എന്ന് പറഞ്ഞാൽ ഈ വചനം കേട്ടപ്പോഴാണ്. ആരെയാണോ സ്നേഹിക്കുന്നത് അവന്റെ കൂടെയായിരിക്കും അവൻ സ്വർഗത്തിലുണ്ടാകുക, അല്ലെങ്കിൽ അവന്റെ സങ്കേതം അതായിരിക്കും എന്ന് പറഞ്ഞ ആ ഹദീസ് ആ വചനമാണ് എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടാക്കിയ വചനം എന്ന് പറഞ്ഞു. എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, فانا احب الله ورسوله وابا بكر وعمر رضي الله عنهما, ഞാൻ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു, റസൂലിനെ ഇഷ്ടപ്പെടുന്നു, അബൂബക്കർ റളിയല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു, ഉമർ റളിയല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു. ഫർജു അൻ അകൂന മഅഹും വഇൻ ലം അഅമൽ ബിഅമാലിഹിം, അവരുടെ കൂടെ സ്വർഗ്ഗത്തിലാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആ പ്രതീക്ഷ എനിക്കുണ്ട്, പക്ഷെ അവരുടെ അമൽ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും റസൂലുള്ള ചെയ്യുന്നത് പോലെ, അബൂബക്കർ റളിയല്ലാഹുവിന് ചെയ്യുന്നത് പോലെ, ഉമർ റളിയല്ലാഹു ചെയ്യുന്നത് പോലെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അവരുടെ കൂടെ സ്വർഗത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, കാരണം ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഇതിൽ പ്രധാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹബ്ബത്താണ്. റസൂലിനെ നമ്മൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ റസൂലിന്റെ കൂടെ മുറാഫഖതുഹു ഫിൽ ജന്ന, റസൂലിന്റെ കൂടെ മുറാഫഖതു നബിയിന ഫിൽ ജന്ന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ കൂടെ സ്വർഗത്തിൽ റസൂലിന്റെ സാമീപ്യം ലഭിക്കുമെന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സമറത്താണ്, പ്രതിഫലമാണ്, അതിന്റെ നേട്ടമാണ്. റസൂലിനെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിച്ചു കഴിഞ്ഞാൽ റസൂലിന്റെ കൂടെ നമ്മൾക്ക് സ്വർഗത്തിലെത്താം. അല്ലാഹു തആല അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله وحده والصلاه والسلام على من لا نبي بعد. സന്ദർഭികമായി സൂചിപ്പിക്കാനുള്ള വിഷയം, നസ്രാണികളുടെ ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുമ്പ് നമ്മൾ വിശദീകരിച്ചതാണ്, മുഷാബഹത്തുൽ കുഫാർ, കുഫാറുകളോട് സാദൃശ്യപ്പെടുക, അനുകരിക്കുക, അവരെ അനുകരിക്കുക എന്നുള്ളത് ഒരിക്കലും ഇസ്ലാം അനുവദിച്ചിട്ടുള്ള കാര്യമല്ല. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ഒരുപാട് പറഞ്ഞിട്ടുള്ള ഹദീസാണ്. ആരെങ്കിലും ഒരു സമൂഹത്തെ അനുകരിച്ചു കഴിഞ്ഞാൽ അവൻ അവരുടെ കൂട്ടത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നസ്രാണികൾ എന്ന് പറഞ്ഞാൽ, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന നസ്രാണികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു വെറുത്തിട്ടുള്ള, അള്ളാഹു ളലാലത്തിലാണെന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗം ആളുകളാണ്. ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം സ്സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് 17 പ്രാവശ്യം ദിവസം നിർബന്ധമായി നമ്മൾ പറയേണ്ട വചനമാണ്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, മഗ്ദൂബ് അലൈ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം യഹൂദികളാണ്. അതുപോലെ തന്നെ വലദ്ദാലീൻ, വലാലത്തിലായവർ എന്നതുകൊണ്ട് ഉദ്ദേശം അത് നസ്രാണികളാണ് എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം. അവരുടെ മാർഗം സ്വീകരിച്ചവരും അവരുടെ മാർഗത്തിൽ ഞങ്ങൾ ആക്കരുത് എന്നാണ് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുകയും അവരുടെ സ്വഭാവങ്ങളും അവരുടെ ആചാരങ്ങളും അവരുടെ ആഘോഷങ്ങളും നമ്മുടെ വീടുകളിലേക്കും അതുപോലെ അതുമായി സഹകരിക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥനയിൽ അവൻ ആത്മാർത്ഥതയില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഒരിക്കലും അതുമായി സഹകരിക്കാനോ അതിനെ സഹായിക്കാനോ ഒരിക്കലും പാടില്ല എന്നുള്ളത് സത്യവിശ്വാസി മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം നസ്രാണികൾ ചെയ്തിട്ടുള്ള കാര്യം എന്താണ്? വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് അള്ളാഹുവിന്റെ പേരിൽ അവർ കെട്ടിച്ചമച്ചിട്ടുള്ളത്. അള്ളാഹുവിന് ഒരിക്കലും യോജിക്കാത്ത, അള്ളാഹുവിന്റെ മഹത്വത്തിന് ഒരിക്കലും യോജിക്കാത്ത ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ പേരിൽ കളവായി പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന് മക്കളുണ്ട്, അള്ളാഹുവിന് മകനുണ്ട് എന്നവർ വാദിച്ചു. വളരെ ഗുരുതരമായിട്ടുള്ള വാദമാണത്. അല്ലാഹു തആല സൂറത്തു മറിയമിൽ പറഞ്ഞു, വഖാലു ഇത്തഖദർ റഹ്മാനു വലദം, നസ്രാണികളായിട്ടുള്ള ആളുകൾ പറഞ്ഞു അള്ളാഹു മകനെ സ്വീകരിച്ചിട്ടുണ്ട്. അഹ്ലുൽ കിതാബിൽപ്പെട്ട ഈ നസ്രാണി യഹൂദിമാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അവർ അല്ലാഹു വലദിനെ, ഒരു മകനെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അല്ലാഹ് പറയാൻ, ലഖദ് ജിഇതു ശൈഅൻ ഇദ്ദ, വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് അവർ പ്രവർത്തിച്ചിരിക്കുന്നത്, അവർ പറഞ്ഞിരിക്കുന്നത്. തകാദു സമാവാതു യതഫത്തറു മിൻഹു വതൻസഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദ, ഈ ഒരു വാക്ക് കാരണത്താൽ, അള്ളാഹു മകനെ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള ഗുരുതരമായ വാക്ക് കാരണത്താൽ ആകാശം പൊട്ടിപ്പിളരുകയും അതുപോലെ തന്നെ ഭൂമി ഉണ്ടുകീറുകയും പർവ്വതങ്ങൾ തകരുകയും ചെയ്യാറായിട്ടുണ്ട് എന്നാണ് അള്ളാഹു തആല പറയുന്നത്. എന്താ കാരണം? അൻദഉലിർ റഹ്മാനി വലദ, അള്ളാഹുവിന് മകനുണ്ട്, റഹ്മാനായ അള്ളാഹുവിന് മകനുണ്ട് എന്നവർ വാദിച്ചു. വമാ യംബഗി ലിർ റഹ്മാനി അൻ യത്തഖിദ വലദ, ഒരിക്കലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന് മകനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും യോജിച്ച കാര്യമല്ല. قل هو الله احد الله الصمد لم يلد ولم يولد അള്ളാഹു ഒരിക്കലും മകനോ പിതാവോ അല്ല എന്നുള്ളത് സൂറത്തുൽ ഇഖ്ലാസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരിക്കലും അള്ളാഹുവിനെ യോജിച്ച കാര്യമല്ല അത് എന്നുള്ളതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഗുരുതരമായ ഒരു ആരോപണം അള്ളാഹുവിന്റെ പേരിൽ കെട്ടിച്ചമച്ചവരാണ് ഈ നസ്രാണികളെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ എങ്ങനെ അവരുടെ ആഘോഷങ്ങൾ, അവരുടെ ആചാരങ്ങൾ, ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ വൃത്തികെട്ടാം വലാലത്തിന്റെ മാർഗങ്ങൾ പിന്തുടരാൻ സാധിക്കും, അതിനനുകരിക്കാൻ സാധിക്കും? ഒരിക്കലും അതുമായി യാതൊരു നിൽക്കുന്ന സഹകരണം പാടില്ല, അതിനോട് അനുകരണം ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ വീടുകളിലൊക്കെ നസ്രാണികളായിട്ടുള്ള ആളുകൾ ഈ സ്റ്റാർ തൂക്കിയിടുന്ന സന്ദർഭമാണ്. അതിനനുകരിച്ചുകൊണ്ട് ധാരാളം മുസ്ലിങ്ങൾ അറിവില്ലാത്തത് കൊണ്ട് അതിനനുകരിക്കുന്നത് കാണാൻ സാധിക്കും. ഒരിക്കലും അത് പാടില്ല. നമുക്ക് നമ്മുടെ ദീനിൽ ഒരു ഇസ്സത്ത് ഉണ്ടാകണം. അൽ-ഇഹ്തിസാസു ബിദ്ദീൻ, നമ്മുടെ മതത്തിൽ നമുക്കൊരു ഇസ്സത്ത് ഉണ്ടാകണം. ഇസ്ലാം ദീൻ മാത്രമാണ് ശരി, ബാക്കിയുള്ള മതങ്ങളൊക്കെ തെറ്റാണ് നമ്മൾ വിശ്വസിക്കണം. ബാക്കിയുള്ള മതവും ശരിയാണ്, സർവമത സത്യവാദം എന്ന് പറഞ്ഞൊരു സത്യവിശ്വാസിക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇസ്ലാം മാത്രമാണ് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കണം മതം ഇസ്ലാം മാത്രമാണ്. വേറൊരു മതത്തിന് യാതൊരു സ്വീകാര്യതയും അള്ളാഹുവിന്റെ അടുത്തില്ല എന്ന് നമ്മൾ വിശ്വസിക്കണം. ആ വിശ്വാസത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കുഫ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റു മതങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ അവൻ എത്ര നന്മ ചെയ്താലും, ഒരുപാട് സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയാലും, ഒരുപാട് നിലക്ക് വലിയ വലിയ പ്രവർത്തനങ്ങൾ നടത്തിയാലും, അവൻ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലെങ്കിൽ, ഷഹാദത്തു ചൊല്ലിയിട്ടില്ലെങ്കിൽ, കലിമത്തു ഷഹാദ ഉച്ചരിച്ചിട്ടില്ലെങ്കിൽ, അവന് നാളെ പരലോകത്ത് യാതൊരു പ്രതിഫലം ഉണ്ടാകൂല. അത് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യം. പിന്നെ എങ്ങനെ ഇത്തരത്തിലുള്ള ഈ നസ്രാണികളുടെ ആഘോഷവും അവരുടെ ഇത്തരത്തിൽ ദീനിയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സഹകരിക്കാൻ പറ്റും? ഒരിക്കലും പറ്റൂല. നമ്മളത് അതുമായി സഹകരിക്കാൻ പാടില്ല. അത്തരത്തിലുള്ള കാര്യത്തിൽ നമ്മൾ ഒരു നിലക്കിൽ അനുകരണം ഉണ്ടാകാൻ പാടില്ല. അതിന് തഹനിയത്ത് നടത്തുന്ന, ആശംസ അർപ്പിക്കുന്ന സ്വഭാവം പാടില്ലാത്തതാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം സംഭവിക്കുന്ന കാര്യമാണ്. മുസ്ലിങ്ങൾ പോലും ക്രിസ്തുമസിന്, നസ്രാണികളുടെ ആഘോഷത്തിന് ആശംസ അറിയിക്കുന്ന അവസ്ഥ, അത് ഹറാമാണ്. കാരണം നമ്മളതിന് ആശംസ അറിയിക്കുമ്പോ അർപ്പിക്കുമ്പോ ഹാപ്പി ക്രിസ്മസ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ അതിനെ തൃപ്തിപ്പെടുകയാണ്. ആ ആഘോഷത്തെ നമ്മൾ തൃപ്തിപ്പെട്ടത് കൊണ്ടാണ് അതിന് നമ്മൾ ആശംസ അറിയിക്കുന്നത്, അതിനെ അംഗീകരിച്ചത് കൊണ്ടാണ്. റിവം ബിൽ മുൻഖർ, ഇഖ്റാറും ബിൽ മുൻഖർ, തിന്മയെ അംഗീകരിക്കുക, തിന്മയെ തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും സത്യവിശ്വാസിക്ക് യോജിച്ച കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായി ഇതിൽ നിന്ന് വിട്ടുനിൽക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.